بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم زيننا بزينة الإيمان وجعلنا هداة مهتدين. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم، ونستغفرك لما لا نعلم. أما بعد، സഹോദരങ്ങളെ, സൂറത്തു യാസീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ കുറിച്ച് അതിന്റെ സഞ്ചാരത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, 39-ാമത്തെ ആയത്തിൽ, വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്ത ആദ കൽ ഉർജൂനിൽ ഖദീം. വൽ ഖമറ, ചന്ദ്രനെ, ഖദ്ദർനാഹു, നാം അതിനെ കണക്കാക്കിയിരിക്കുന്നു, മനാസില, ചില മൻസിലുകൾ, അതിന്റെ സഞ്ചാരപഥത്തിൽ ഉള്ള ചില സ്ഥലങ്ങൾ, ഹത്ത ആദ, അങ്ങനെ അത് ആയിത്തീരുന്നു, കൽ ഉർജൂനിൽ ഖദീം, കൽ ഉർജൂൻ, ഒരു ഈത്തപ്പനത്തണ്ട് പോലെ, അൽ ഖദീം, പഴയ, മഞ്ഞ നിറത്തിലുള്ള, ഉണങ്ങിയ ഒരു പഴയ ഈത്തപ്പനത്തണ്ട് പോലെ ചന്ദ്രൻ സഞ്ചരിച്ച് മാസത്തിന്റെ അവസാനം അത് ആയിത്തീരുന്നു. ലശംസു യംബഗി ലഹ അൻ തുദ്രിക അൽ ഖമർ. ലശംസു, സൂര്യന് അല്ല, യംബഗി ലഹ, അതിന് യോജിച്ചതല്ല, അതിന് സാധിക്കുകയില്ല, അൻ തുദ്രിക അൽ ഖമർ, ഖമറിനെ, ചന്ദ്രനെ പ്രാപിക്കാൻ, ചന്ദ്രനിലെത്താൻ, രണ്ടും ഒരുമിച്ചാകാൻ സൂര്യന് സാധ്യമല്ല. വലല്ലൈലു സാബിഖുൻ നഹാർ, വലല്ലയിലു, രാത്രിയല്ല, സാബിഖ്, മുൻകടക്കുകയില്ല, അന്നഹാർ, പകലിനെ, കുല്ലുൻ വകുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ, വകുല്ലുൻ, ഇതെല്ലാം അഥവാ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം, ഫീ ഫലകിൻ യസ്ബഹൂൻ, അതിൻ്റെതായ ഫലക്കിൽ, അതിൻ്റെതായ സഞ്ചാരപഥത്തിലൂടെ, യസ്ബഹൂൻ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയത്തുകളാണ് സൂര്യനും ചന്ദ്രനും. സൂര്യനെ അള്ളാഹു വലിയ ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു, അതുപോലെ ചന്ദ്രനെയും. അതുകൊണ്ടുള്ള, ഇത് രണ്ടും കൊണ്ടുള്ള ഉപകാരങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദിവസങ്ങൾ, ദിവസം പോകുന്നതും ഒരു ദിവസം തുടങ്ങുന്നതും അസ്തമിക്കുന്നതും, ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും സൂര്യന്റെ ചലനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നത്. അതുപോലെ ചന്ദ്രന്റെ പ്രത്യേകതയാണ് മാസങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു ചന്ദ്രനെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നത്. യസലൂനക അനിൽ അഹില്ല, സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, യസലൂനക അനിൽ അഹില്ല, ഹിലാലിനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ ഹിയ മവാഖിതു ലിന്നാസി വൽ ഹജ്ജ്, പറയുക, അത് ജനങ്ങൾക്കുള്ള സമയം മനസ്സിലാക്കാനുള്ളതാണ്, വൽ ഹജ്ജ്, ഹജ്ജിന്റെ സമയം മനസ്സിലാക്കാനും ഉള്ളതാണ്. അള്ളാഹു മാസങ്ങൾ നോക്കാൻ മുസ്ലിമിന് എളുപ്പമാക്കിയിരിക്കുന്നു ചന്ദ്രന്റെ സഞ്ചാരത്തിലൂടെ, അതിന്റെ മൻസിലുകളിലൂടെ. സൂര്യന്റെ സഞ്ചാരത്തിലൂടെ അള്ളാഹു അവന് ഒരു ദിവസത്തെ സമയങ്ങൾ മനസ്സിലാക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയിരിക്കുന്നു. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു, വൽ ഖമറ, ഖമറിന് ഖദ്ദർനാഹു, നാം കണക്കാക്കിയിരിക്കുന്നു, മനാസിൽ, ചില മൻസിലുകൾ, അഥവാ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, ചന്ദ്രൻ സഞ്ചരിക്കുന്നു. അങ്ങനെ അത് ചെറുതായി ആരംഭിച്ച് അവസാനം 14-ാമത്തെ രാവിൽ അത് പൂർണ്ണ ചന്ദ്രനായി, പിന്നീട് അത് ചെറുതായി ചെറുതായി വരുന്നു, പിന്നീട് പറ്റെ കാണാതാകുന്നു. ഒരു മുസ്ലിം മുഅ്മിൻ ചിന്തിച്ചു നോക്കിയാൽ മനുഷ്യരുടെ ജീവിതം അവൻ ഇങ്ങനെയാണെന്ന് കാണാൻ കഴിയും. വളരെ ചെറുതായി, ഒരു ഹിലാലായി തുടങ്ങി, പിന്നീട് അത് വലുതായി, അതതിന്റെ ശക്തിയും പൂർണ്ണതയും പ്രാപിക്കുന്നു, യൗവനും പ്രാപിക്കുന്നു, പിന്നീട് വീണ്ടും കൂവത്തിന് ശേഷം, ശക്തിക്ക് ശേഷം ദൗർബല്യത്തിലേക്ക്, ആരോഗ്യത്തിന് ശേഷം രോഗത്തിലേക്ക്, നല്ല ശക്തിയിൽ നിന്ന് പിന്നെ ക്ഷീണത്തിലേക്ക് വയസ്സായി പോകുന്നു, പിന്നെ അവൻ അത് ഇല്ലാതായി പോകുന്നു. അള്ളാഹുവിന്റെ ഏത് ഏത് ആയത്തുകളിലും ഒരുപാട് പാഠങ്ങൾ നമുക്ക് കാണാം. മാത്രമല്ല, ഈ മൻസിലുകൾ, അതിലൂടെ മാസം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിലെ, ഇസ്ലാമിലെ ഇബാദത്തുകൾ, പ്രത്യേകിച്ച് നിസ്കാരവും നോമ്പും, അതുപോലെ മാസം അറിയാൻ ആവശ്യമുള്ള വേറെയും സന്ദർഭങ്ങളുണ്ട്. തലാഖ്, അതിന് ഇദ്ദയുണ്ട്. തലാഖ് കഴിഞ്ഞാൽ അതിന് ഇദ്ദയുണ്ട്. അതുപോലെ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ അവർ കാത്തിരിക്കേണ്ടതുണ്ട്, 4 മാസവും 10 ദിവസവും. എങ്ങനെയാണ് ഈ 4 മാസവും 10 ദിവസവും കണക്കാക്കുക? ഒരു കലണ്ടറും ഇല്ലാത്ത, ഒരു ക്ലോക്കും ഇല്ലാത്ത നാട്ടിലും, ഒരു കലണ്ടറും ഇല്ലാത്ത, ഒരു ക്ലോക്കും ഇല്ലാത്ത കാലത്തും ഈ 4 മാസങ്ങളും 10 ദിവസങ്ങളും കണക്കാക്കാൻ മുസ്ലിമിന് യാതൊരു പ്രയാസവുമില്ല. മുകളിലേക്ക് നോക്കിയാൽ മതി, ഭൂമിയിലെല്ലായിടത്തും അള്ളാഹു സുബ്ഹാനഹു വതആല അത് കാണിച്ചു കൊടുക്കുന്നു. സൂര്യനെ, ചന്ദ്രനെ, ഭൂമിയിൽ എവിടെ പോയാലും അത് കാണാതിരിക്കുന്നില്ല. അത് നോക്കിയാണ് യഥാർത്ഥത്തിൽ മാസം കണക്കാക്കേണ്ടത്. 4 മാസവും 10 ദിവസവും അങ്ങനെയാണ്. വേറെയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനുണ്ട്. പറഞ്ഞു വന്നത് ഈ സൂര്യനെയും ചന്ദ്രനെയും അതിന്റെ ചലനത്തെയും ആസ്പദമാക്കിയാണ് അള്ളാഹു ഒരുപാട് ഇബാദത്തുകൾ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അത് നോക്കൂ, ഇതൊന്നും, ഈ സൗകര്യങ്ങളൊന്നും ഇന്ന് നമ്മൾ കാണുന്ന ക്ലോക്കോ അല്ലെങ്കിൽ കലണ്ടറോ സമയസൂചികയോ അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സമയം അസ്തമിക്കുന്ന സമയം എന്ന് ആളുകൾ കണക്കുകൂട്ടി പറഞ്ഞു തരുന്നതോ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ, ഇതൊന്നും ഇല്ലാത്ത നാട്ടിൽ തന്നെ, ഇതൊന്നും കണ്ടുപിടിക്കാത്ത ആളുകൾക്ക് തന്നെ എളുപ്പത്തിൽ ഇസ്ലാമിന്റെ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കും. അത് ഇസ്ലാമിന്റെ പ്രത്യേകതയും ഇസ്ലാമിന്റെ മേന്മയുമാണ്. അത് ഇസ്ലാമിന്റെ പഴം, ഇസ്ലാമിന്റെ ഒരു കുറവോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു കോട്ടമോ അല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന ഉമ്മതുൻ ഉമ്മിയതുൻ ലാ നക്തുബു വലാ നഹ്സബ് അശ്ഹുറു ഹാകദാ വഹാകദാ വഹാകദാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഉമ്മതുൻ ഉമ്മിയ, നമ്മൾ അക്ഷരമറിയാത്ത ഒരു സമൂഹമാണ്. ലാ നക്തുബു വലാ നഹ്സബ്, നമുക്ക് എഴുതാനോ കണക്ക് കൂട്ടാനോ അറിയില്ല. അശ്ഹുറു ഹാകദാ വഹാകദാ വഹാകദാ, മാസം എന്നാൽ ഇതാ ഇങ്ങനെയാണ് 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 എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ അവിടുത്തെ വിരലുകൾ ഉയർത്തി കാണിച്ചു, പരത്തി വിടർത്തി കാണിച്ചു. ചില റിവായത്തുകളിൽ കാണാം ഒന്നുകൂടി കാണിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അവസാനത്തെ തവണ അവിടുത്തെ ഒരു വിരൽ മടക്കി പിടിച്ചു. അപ്പൊ എത്രയാണ്? 29. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ ഗുമ്മി അലൈക്കും ഫഅക്മിലു 30, നിങ്ങൾക്ക് കാണാതായി പോയാൽ, മേഘം മൂടി ചന്ദ്രനെ കാണാതായാൽ നിങ്ങൾ 30 പൂർത്തിയാക്കുക. നോക്കൂ, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമ്മൾ ഉമ്മിയത്തായ ഒരു ഉമ്മത്താണ്, അക്ഷരമറിയാത്ത, കണക്കറിയാത്ത, കണ്ടുപിടുത്തങ്ങളൊന്നും അറിയാത്ത ഉമ്മത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരിക്കലും ഇസ്ലാമിന്റെ ഒരു കോട്ടമല്ല, ഇസ്ലാമിന്റെ ഒരു പ്രശ്നമല്ല. മറിച്ച് എന്താണ്? ഇതൊന്നും അറിയാത്ത ഏത് കാലത്തും ഏത് നാട്ടിലും എവിടെ കഴിയുന്ന ഒരാൾക്കും ഇസ്ലാം അനുസരിച്ച് ജീവിക്കാതെ ഒരു പ്രയാസമില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ, നിസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, മാസം റമദാൻ ആകുന്നതും അതല്ലാത്ത മാസമാകുന്നതും ശവ്വാലാകുന്നതും ശഅബാനാകുന്നതും ഒന്നും മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. അത് ഇസ്ലാമിന്റെ മേന്മയും ഇസ്ലാമിന്റെ മഹത്വവുമാണ്. ചില ആളുകൾ നേരെ തിരിച്ചിട്ടാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കണക്കറിയില്ല, നമ്മളൊക്കെ പഠിച്ച ആളുകളാണ്. അതുകൊണ്ട് നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊന്നും പോരാ എന്നാണ് ചില ആളുകൾ ഇതിന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരിക്കലുമല്ല സഹോദരങ്ങളെ, ഒരിക്കലുമല്ല. ഇസ്ലാമിന്റെ നിസ്കാര സമയങ്ങൾ നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ മുമ്പുണ്ടായിരുന്നു. എത്ര കാലമായി ഇതുണ്ടായിട്ട്? പോകട്ടെ, ഇനി എത്ര കാലം ഉണ്ടാവും? ആർക്കാണ് ഉറപ്പുള്ളത്? എവിടെയൊക്കെ ഇന്നും ഉണ്ട്, ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇന്നും ഉണ്ട് എന്നതൊക്കെ വലിയ വിഷയങ്ങളാണ്. നമ്മളൊരിക്കലും നമ്മൾ ജീവിക്കുന്ന കാലത്തേക്ക് മാത്രമായി, നമ്മൾ ജീവിക്കുന്ന നാട്ടിലേക്ക് മാത്രമായി നമ്മുടെ ചിന്തകൾ ചുരുങ്ങി പോകരുത്. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ എല്ലാം ഉൾക്കൊള്ളുന്ന ശരിയായ മഹത്തായ ദീനാണ് ഇസ്ലാമിലെ നിസ്കാരം. അതാ ദുഹർ, അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? സൂര്യൻ അതിന്റെ തലക്ക് മുകളിൽ നിന്ന്, നേരെ മുകളിൽ നിന്ന് ഒരല്പം പടിഞ്ഞാറോട്ടേക്ക് തെറ്റിയാൽ ദുഹറിന്റെ സമയം ആരംഭിച്ചു. അതുമുതൽ ഒരു വസ്തുവിന്റെ നിഴൽ ആ വസ്തുവിന്റെ അത്രയും വലുപ്പത്തി ആയാൽ ദുഹറിന്റെ സമയം അവസാനിച്ചു. അതുമുതൽ അസറിന്റെ സമയം ആരംഭിക്കുകയായി. ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ അത്രയും ആയതു മുതൽ, ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ ഇരട്ടിയോളമാകുന്നത് വരെയാണ് അസറിന്റെ വഖ്ത് ഇഖ്തിയാരി, നിസ്കരിക്കേണ്ട സമയം. പിന്നെ വഖ്ത് ഇദ്റാരിയുണ്ട്, അഥവാ ഒരാൾക്ക് വല്ല അത്യാവശ്യത്തിലും പെട്ട് ബുദ്ധിമുട്ടായാൽ അയാൾക്ക് അസർ ആ നേരം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ വരെ നിസ്കരിക്കാം. സാധാരണ ആൾക്ക് അയാൾക്ക് അങ്ങോട്ട് നീട്ടിവെക്കാൻ പാടില്ല സൂര്യൻ അസ്തമിക്കുന്നത് വരെ. സൂര്യൻ അസ്തമിച്ചതോടെ അത് മഗ്രിബിന്റെ സമയം ആരംഭിക്കുകയായി. ദുഹറിന്റെ സമയം ആരംഭിക്കുമ്പോൾ തന്നെ, ദുഹറിന്റെ സമയം അവസാനിക്കുമ്പോൾ തന്നെ അസറിന്റെ സമയം ആരംഭിക്കുന്നു. ദുഹറിന്റെ സമയം അവസാനിക്കുമ്പോൾ തന്നെ അസറിന്റെ സമയം ആരംഭിക്കുന്നു. അതുകൊണ്ട് അത് രണ്ടും ജമ ചെയ്യാം, രണ്ടും ഒരുമിച്ച് നിസ്കരിക്കാം. മഗ്രിബ് അത് സൂര്യൻ അസ്തമിച്ചത് മുതൽ അതിന്റെ സമയം ആരംഭിച്ചു. പടിഞ്ഞാറ് ഭാഗത്ത് അഷ്ഫഖുൽ അഹ്മർ, ചുവന്ന നിറത്തിലുള്ള ശോഭ, ആ നിറം വെളിച്ചം അത് അവസാനിച്ചതോടെ ഇശാഇന്റെ സമയം ആരംഭിച്ചു. മഗ്രിബിന്റെ സമയം അവസാനിക്കുന്നതോടെ ഇശാഇന്റെ സമയം ആരംഭിച്ചു. അതുകൊണ്ട് അത് രണ്ടും ജമ ചെയ്യാം. ഇശാഇന്റെ സമയം അത് അർദ്ധരാത്രിയോടെ അവസാനിക്കും. വഖ്തി ഇഖ്തിയാരി, വഖ്തി ഇഖ്തിയാരി എന്ന് പറഞ്ഞാൽ അതിനിടക്ക് തന്നെ അയാൾ നിസ്കരിച്ചിരിക്കണം. എന്നാൽ ഒരാൾക്ക് അത്യാവശ്യം വന്നുപോയി, വേറെ വഴിയില്ല എന്നത് വന്നാൽ അതാ ഫജർ ഉദിക്കുന്നത് വരെ ഇശാഇന് സമയമുണ്ട്. എന്താണ് ഫജർ ഉദിക്കുക എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്ത് ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെടുക. എങ്ങനത്തെ വെളിച്ചമാണ്? രണ്ട് ഫജറുണ്ട്, ഒന്ന് കാദിബായ ഫജർ, മറ്റൊന്ന് സാദിഖായ ഫജർ. ഒന്നൊരു കള്ളപ്പകലാണ് കാദിബായ ഫജർ, അത് ആകാശത്ത് നിന്ന് കുത്തനെ ഒരു തൂൺ പോലെയുള്ള വെളിച്ചം. അത് കുറച്ചു കഴിഞ്ഞാൽ അതില്ലാതെയായി പോകും, അത് ഫജർ ഉദിച്ചതല്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിലങ്ങനെ ആകാശം മുഴുക്കെ കാണാവുന്ന വെളിച്ചം വരും. ആ വെളിച്ചത്തിന്റെ പ്രത്യേകത അത് പിന്നെ മാഞ്ഞു പോവുകയില്ല, അത് വലുതായി 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 പിന്നെ സൂര്യൻ ഉദിക്കും. അപ്പൊ ഈ ഫജർ കണ്ടതു മുതൽ സുബ്ഹിന്റെ സമയമായി, ഈ ഫജർ കണ്ടതു മുതൽ നോമ്പ് തുടങ്ങി, ഫജറിന്റെ ബാങ്ക് കൊടുക്കണം. സൂര്യൻ ഉദിക്കുന്നതുവരെ സുബ്ഹ് നിസ്കാരത്തിന്റെ സമയമുണ്ട്. എത്ര എളുപ്പം! ഒരു കലണ്ടറും ഒരു ക്ലോക്കും ഒരു സൗകര്യവുമില്ലാത്ത കാലത്തും നാട്ടിലും സാഹചര്യത്തിലും എല്ലാം മുസ്ലിമിന് പാലിക്കാം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിന്റെ കാര്യം നമ്മോട് പറഞ്ഞു, സൂമു ലിറുയ്യതിഹി വഫ്തിറു ലിറുയ്യതിഹി. നിങ്ങൾ ഹിലാൽ കണ്ടാൽ നോമ്പെടുക്കുക, ഹിലാൽ കണ്ടാൽ നിങ്ങൾ നോമ്പ് മതിയാക്കുക, ശവ്വാൽ മാസമായി കാണുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസത്തിൽ, ഷഅബാൻ മാസത്തിന്റെ ഹിലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ച് നോക്കാൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. കാരണം ഷഅബാൻ ശ്രദ്ധിച്ചു നോക്കണം, റമദാൻ തെറ്റാതിരിക്കാൻ. എന്നിട്ട് അതുപോലെ റമദാനിന്റേതും നോക്കുക. ഹിലാൽ കണ്ടാൽ പിറ്റേന്ന് റമദാൻ ആരംഭിച്ചു. ഹിലാൽ 29-ന്റെ അന്ന് കണ്ടില്ലേ മേഘം മൂടിയോ, 30 പൂർത്തിയാക്കി പിന്നീട് റമദാൻ തുടങ്ങി. അതുപോലെ റമദാൻ അവസാനിക്കുകയും ശവ്വാൽ ആരംഭിക്കുകയും ചെയ്യും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് റുഇയത്ത് അടിസ്ഥാനമാക്കി മാത്രമാണ്, അഥവാ കാഴ്ചയെ മാത്രം അടിസ്ഥാനമാക്കിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കാഴ്ചയില്ലാതെ ചന്ദ്രൻ എവിടെയെങ്കിലും ഉദിച്ചിട്ടുണ്ടോ, ഹിലാൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ അള്ളാഹുവിന്റെ വഹി ഉണ്ടായിരുന്നു. വഹിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തേനെ, പക്ഷെ അങ്ങനെ അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. കാരണം എന്താ? ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്കുള്ള നിയമമാണ്. അവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് മുസ്ലിമീങ്ങൾ ഇന്ന് ആശയക്കുഴപ്പത്തിലായിട്ടുള്ള കാര്യം, ആളുകൾ യാതൊരു വിവരവുമില്ലാതെ റമദാനായാൽ പലതും ഇങ്ങനെ പ്രചരിപ്പിക്കും, ശവ്വാലാകുമ്പം വേറെയും വരും, ദുൽഹിജ്ജാകുമ്പം വേറെ, മുഹറമാകുമ്പം വേറെ. ഇങ്ങനെ മുസ്ലിമീങ്ങൾ ഇബാദത്ത് വരുന്ന മാസങ്ങൾ ഏതൊക്കെയുണ്ട് അപ്പോഴൊക്കെ ഇന്നാകട്ടെ ആർക്കും തോന്നിയത് അടിച്ചു പ്രചരിപ്പിക്കാൻ സൗകര്യവുമുണ്ട്. ഒരിക്കലും സഹോദരങ്ങളെ ഇതിൽ കണക്ക് അടിസ്ഥാനമാക്കാൻ യാതൊരു വകുപ്പും ഇസ്ലാമിലില്ല. കണക്കിനെ അടിസ്ഥാനമാക്കി മാസപ്പിറവി കണക്കാക്കാൻ ഒരടിസ്ഥാനവും ഇസ്ലാമിലില്ല. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ഒന്നടങ്കം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മുതൽ ഇങ്ങോട്ട് അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളെല്ലാവരും ബിദ്അത്താണെന്ന് പറഞ്ഞ കാര്യമാണ് കണക്കിന്റെ അടിസ്ഥാനത്തിൽ മാസം കണക്കാക്കുക എന്നത്. ചില ആളുകൾ ചോദിക്കും, അപ്പൊ നിങ്ങൾ നിസ്കാരം എങ്ങനെയാണ് കണക്കാക്കുന്നത്? നിസ്കാരം നിങ്ങൾ എല്ലാവരും പോയി ഉച്ചക്ക് നോക്കലുണ്ടോ? ഫജറാകുമ്പോ മുകളിലിട്ട് നോക്കിയതാണോ ഫജർ വാങ്ങിക്കൊടുക്കുന്നത്? അസറെങ്ങനെ നിസ്കരിക്കും? ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അത്ഭുതം എന്താണെന്ന് പറഞ്ഞാൽ കാഴ്ച എന്നൊരു പരിപാടിയേ ഇല്ല, കണക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. കാഴ്ച നോക്കുക എന്നുള്ളൊരു സംഗതിയില്ല, മറിച്ച് കണക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം. അടുത്ത കൊല്ലത്തെയും പത്ത് കൊല്ലം അപ്പുറത്ത് റമദാൻ അപ്പം തുടങ്ങുന്നവൻ ഇപ്പൊ പറഞ്ഞിരുന്നു, പത്ത് കൊല്ലം അപ്പുറത്തെ പെരുന്നാൾ അപ്പോഴാണെന്ന് ഇപ്പൊ പറഞ്ഞിരുന്നു കണക്ക് നോക്കിയിട്ട്. ഈ കൗമ ചോദിക്കുന്ന ചോദ്യമാണിത്, നിങ്ങൾ നിസ്കാരം അങ്ങനെയല്ലേ, നിസ്കാരങ്ങളെല്ലാം മുറോട്ടും ഇറങ്ങിട്ട് നോക്കാറില്ലല്ലോ. അതേ ചോദ്യം സുബ്ഹാനല്ലാഹ്, ആ വാദം അംഗീകരിക്കാത്തവർ നമ്മളോട് ചോദിക്കാണ്, ഇതെങ്ങനെ ശരിയാവും? അപ്പൊ പിന്നെ അവർ പറഞ്ഞല്ലോ നിങ്ങൾ സ്വീകരിക്കേണ്ടത്, പത്ത് കൊല്ലത്തേക്ക് അങ്ങ് പ്രഖ്യാപിച്ചേക്ക്, ശവ്വാലപ്പ തുടങ്ങും റമദാനപ്പ തുടങ്ങും, അതും പകുതി ഇതും പകുതി, ഇതെങ്ങനെ ശരിയാവും? സഹോദരങ്ങളെ, ഇത് എവിടെയാണ് ഇത് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, കണക്കുന്നത് ഖത്ഈയാണ് എന്ന വാദമാണ് പ്രശ്നം. മനുഷ്യൻ നോക്കി കണ്ടുപിടിക്കുന്ന കണക്ക്, ഗോളശാസ്ത്ര കണക്ക് ഖത്ഈയാണ് അഥവാ ഗണ്യതമാണ്, ഒരിക്കലും തെറ്റുകയില്ല എന്ന വാദമാണ് ഇവരുടെ അടിസ്ഥാനം. അതന്നെ തെറ്റാണ്, കാരണം ഗോളശാസ്ത്ര കണക്കുകൾ ബന്നിയാണ്, ലന്നീ ഗണ്യതമല്ല, മറിച്ചൂഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പലപ്പോഴും അത് ശരിയാകും, പലപ്പോഴും തെറ്റും, അതാണ് വന്നി എന്ന് പറഞ്ഞാൽ. പലപ്പോഴും ശരിയാകും, പലപ്പോഴും തെറ്റും, അതാണ് വന്നി. യാതൊരു സംശയവും അതിലില്ല, കാരണം മനുഷ്യൻ നോക്കുന്നതാണിത്. എന്നാൽ സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? കാരണം നിസ്കാരത്തിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞതുപോലെ, ഫജ്ർ ഉദിച്ചാൽ നിങ്ങൾ സുബ്ഹ് തുടങ്ങി, സൂര്യൻ അതിന്റെ ഉച്ചയിൽ നിന്ന് പടിഞ്ഞാറടുക്ക് തെറ്റിയാൽ ബുഹർ തുടങ്ങി എന്നേ ഹദീസിലുള്ളൂ. നിങ്ങളത് കണ്ടാൽ എന്ന ഹദീസിലില്ല, നിങ്ങളത് കണ്ണുകൊണ്ട് നോക്കി കണ്ടാൽ എന്ന ഹദീസിലില്ല. എന്നാൽ മാസപ്പിറവിയുടെ കാര്യത്തിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാഴ്ച മാത്രമാണ് അടിസ്ഥാനമാക്കിയത്. സൂമു ലിറുയ്യതിഹി വഅഫ്തിറു ലിറുയ്യതിഹി, നിങ്ങളത് കണ്ടാൽ നോമ്പെടുക്കുക, കണ്ടാൽ പെരുന്നാളാക്കുക എന്നാണ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഈ നിസ്കാരത്തിൽ നമ്മൾ കണക്കാക്കുന്ന സമയം, ഇതും ഖത്ഈയാണോ? അല്ല, ഇതും ഖത്ഈയല്ല. എന്താണ് കാരണം? അതുകൊണ്ടാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇത് ഈ നിസ്കാരത്തിന്റെ കണക്കുകൾ കണക്കുകൂട്ടി അതിന്റെ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്ന ഏജൻസികളുണ്ട്, അതിന്റെ അത് ചെയ്യുന്ന പല സ്ഥാപനങ്ങളുമുണ്ട്, അത് നോക്കുന്ന പലരുമുണ്ട്. ഇതിൽ പലരും ഇറക്കുന്ന നിങ്ങൾ നോക്കിക്കോ, പല വ്യത്യാസങ്ങളും കാണും. ഒരു ടീം ഇറക്കുന്ന പോലെയല്ല അടുത്തത്, ഉമ്മുൽ ഖുറ അവരിറക്കുന്നതുണ്ട്, അതല്ല കറാച്ചിയിലെ വേറൊരു സ്ഥാപനമുണ്ട്, വളരെ ലോകത്തറിയപ്പെട്ടതാണ്, അവർ ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. യാതൊരു സംശയമില്ല, അത് ബന്നിയായതുകൊണ്ടാണത്. സൗദി അറേബ്യയിൽ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയുടെ ആ കലണ്ടർ അനുസരിച്ചാണ് അവിടെ നിസ്കാരം, അതിന്റെ ബാങ്കിന്റെ സമയമൊക്കെ. അതിൽ ഫജറിൽ വലിയ വ്യത്യാസമുണ്ട് എന്നത് അവിടുത്തെ വലിയൊരു തർക്കമാണ്. ഫജറിൽ വ്യത്യാസമുണ്ട് എന്നത് അവിടുത്തെ വലിയൊരു തർക്കമാണ്. പല പണ്ഡിതന്മാരും മുസ്ലിമീങ്ങളുടെ മൊത്തം മസ്ലഹത്ത് കണ്ടുകൊണ്ട് പറഞ്ഞു, അതിൽ സംശയം ഉണ്ടാക്കാൻ പാടില്ല, ആളുകൾ അത് ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞു നടന്നാൽ ആ മുസ്ലിമീങ്ങളെ മൊത്തം ഇബാദത്ത് ഫസാദാക്കലാണത്, ഇബാദത്തിൽ സംശയം ജനിപ്പിക്കലാണത്, പാടില്ല. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ, ഇബ്നു ഉസൈമീനെ പോലെയുള്ള പണ്ഡിതന്മാർ, അത് മാത്രം നിങ്ങൾ കണക്കാക്കരുത്, നിങ്ങൾ നേരം പുലർന്നിട്ടില്ല എന്ന് കണ്ടുവെങ്കിൽ, നേരം പുലർന്നിട്ടുണ്ടെങ്കിൽ അഥവാ ഫജ്ർ ഉദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്വബ്ഹ് നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. കണക്കിലുള്ള, ഞാൻ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞതാണ്, കണക്കിലുള്ള വ്യത്യാസങ്ങൾക്ക് ഉദാഹരണമാണിത്. ഇതിൽ നിന്ന് വ്യക്തമാണ് ബന്നിയാണ് കണക്ക് എന്നത്, കഥയ്യൽ അത് ഖണ്ഡിതമല്ല. എത്ര ഉദാഹരണങ്ങൾ ഇല്ലേ, സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഇതൊക്കെ നടക്കുമെന്ന് ഈ ആളുകൾ പ്രവചിക്കും, ഇത്ര മണിക്ക് ഇന്ന നാട്ടിൽ ഇത്ര കൃത്യമായി കാണും, പലപ്പോഴും നമ്മൾ കാണൂല, നോക്കിയാൽ ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണൂല, ചിലപ്പോൾ പറഞ്ഞ സമയത്ത് കാണുകയില്ല കുറെ കഴിഞ്ഞിട്ട് കാണും, ചിലപ്പോൾ തീരെ കാണുകയില്ല. ഇതെല്ലാം ഈ കണക്ക് വന്നിയാണ് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ്. സഹോദരങ്ങൾ, നമ്മൾ നോക്കുന്ന നിസ്കാരത്തിന് അവലംബിക്കുന്ന കണക്ക് ഏകദേശം ശരിയായതുകൊണ്ട് അത് അടിസ്ഥാനമാക്കുന്നു. എന്നാൽ ഏതെങ്കിലും വക്ത അത് തെറ്റിയാൽ ശരിയാണ്, നമ്മൾ തെറ്റിയതിനനുസരിച്ച് തിരുത്തേണ്ടതുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിനെല്ലാ നേരത്തും നോക്കാത്തത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാ പേരും പോയി നോക്കാൻ നമ്മോട് പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ മാസപ്പിറവിയുടെ കാര്യത്തിൽ നോട്ടം കാഴ്ച മാത്രമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിസ്ഥാനമാക്കിയത്. പോകട്ടെ, ഖുർആനിന്റെയും ഹദീസിന്റെയും അധ്യാപനം ഇതാണ്. ഇരു പണ്ഡിതന്മാരുടെ വാക്കുകളാകട്ടെ, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരിൽ എല്ലാവരും പരിഗണനീയരായ എല്ലാവരും മാസപ്പിറവിക്ക് കണക്കടിസ്ഥാനമാക്കാൻ പാടില്ലെന്ന് പറഞ്ഞവരാണ്. ആധുനിക കാലത്താകട്ടെ, ആധുനിക കാലത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം അൽബാനി, ഇമാം ഇബ്നു ബാസ്, ഇമാം ഇബ്നു ഉസൈമീൻ, ഇവരെ പോലെയുള്ള മഹാന്മാരായ മരണപ്പെട്ടുപോയ പണ്ഡിതന്മാർ, ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ, ഇവരെല്ലാവരും നോട്ടം മാത്രമാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞവരാണ്. നോക്കൂ, നമ്മുടെ നാട്ടിൽ പല കൂട്ടരുണ്ട് ഈ വിഷയത്തിൽ. ഒന്ന്, ഇത് കുറച്ച് ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് കുറച്ച് നിങ്ങൾ ക്ഷമിച്ചിരിക്കുക. ഒന്ന്, തീരെ കണക്ക് നോട്ടം ഇല്ലെന്ന് പറയുന്നവർ, കണക്ക് മാത്രമാണ് എന്ന് പറയുന്നവർ, അവരുടെ വാദം തനി ബിദഅത്താണ്, ശരിയായ ബിദഅത്താണ് അവരുടെ വാദം, ഒരിക്കലും അത് പാടില്ലാത്തതാണ്. ഇവിടെ ദ്വീപിൽ ഉള്ള അലി മണിഫാൻ എന്നറിയപ്പെടുന്ന ഒരാളാണ് അതിന്റെ ആൾ. അദ്ദേഹം ആ വിഷയത്തിൽ ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. തീരെ അബദ്ധങ്ങൾ ആ പുസ്തകത്തിൽ കാണാം. വലിയ ബുദ്ധിമാനാണ്, വലിയ ബുദ്ധി നാളാണ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ തികഞ്ഞ അബദ്ധങ്ങൾ ആ പുസ്തകത്തിൽ കാണാം. ഖുർആനിലും ഹദീസിലുമുള്ള അദ്ദേഹത്തിന്റെ ആജ്ഞത ആ പുസ്തകത്തിൽ തെളിഞ്ഞു കാണാം. എന്നാൽ വേറെ പലതിലും അദ്ദേഹത്തിന് വലിയ വിവരമുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഖുർആനിലും ഹദീസിലും അദ്ദേഹത്തിന്റെ ആജ്ഞത തെളിഞ്ഞു കാണാം. അദ്ദേഹം ആ വിഷയത്തിൽ എഴുതിയ, ഇവർ കാര്യമായി പ്രചരിപ്പിക്കുന്ന ഒരു പുസ്തകത്തിൽ ആ വാദം സഹോദരങ്ങൾ തികച്ചും തെറ്റാണ്. വേറൊരു കൂട്ടരുമുണ്ട്. അതാരാണ്? സുബ്ഹാനല്ലാഹ്, കണക്ക് പകുതിയും കാഴ്ച പകുതിയും എന്ന് പറയുന്നവർ. ഖേദകരമെന്ന് പറയട്ടെ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ആ വാദത്തിലാണുള്ളത്. ഇപ്പൊ ചിലപ്പോൾ അതിൽ നിന്നും കടന്ന്, അതിനേക്കാളും കടന്ന് ഈ മണിഫാന്റെ വാദത്തോട് കുറച്ചുകൂടി അടുത്തിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി, അല്ലാഹു എല്ലാവർക്കും നേർബുദ്ധി കൊടുക്കുമാറാകട്ടെ. വലിയ ഭിന്നിപ്പ് ഉമ്മത്തിൽ ഉണ്ടാക്കുന്ന ഒരു നിലപാടാണിത്. കാരണം എന്താണ് ആ നിലപാടിന്റെ പ്രശ്നം? അവർ പറയുന്നു, ഇപ്പൊ റമദാൻ തുടങ്ങുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇത്ര മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചാൽ പിന്നെ ആ ദിവസം ചന്ദ്രനെ കാണുകയില്ല എന്ന് നേരത്തെ തീരുമാനിക്കും. കണക്കിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ പറയും, ഈ മാസം അതുകൊണ്ട് 29 അങ്ങനെയെങ്കിൽ 29 കാണുകയില്ല, 30 ശാബാൻ, അതുകൊണ്ട് നേരത്തെ റമദാൻ പ്രഖ്യാപിക്കും. അഥവാ ഗോളശാസ്ത്ര കണക്കുകൾ പ്രകാരം കാണുകയില്ല എന്ന് പറഞ്ഞ ദിവസം ആരെങ്കിലും കണ്ടാൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ആ വാദം. ഇത് സഹോദരങ്ങളെ തികച്ചും തെറ്റാണ്. കണക്ക് പകുതി എടുക്കുക എന്നതാണ് ആ വാദത്തിന്റെ അടിത്തറ. ഭിന്നിപ്പാണ് മുസ്ലിം ഉമ്മത്തിൽ അതുകൊണ്ടുണ്ടാവുക. കാരണം നേരത്തെ പ്രഖ്യാപിച്ചാലാണ് കാണുകയില്ല എന്ന്. ഒരു മുസ്ലിം അന്ന് കണ്ടുവന്നു, അപ്പൊ അവന്റെ സാക്ഷ്യം തള്ളണം. ഇത് ഞാൻ പറയട്ടെ, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരാരും പറയാത്തതാണ്. ഷാഫഈ മദ്ഹബിലെ പിൽക്കാലക്കാരായ കല്യൂബിയെ പോലെയുള്ള വളരെ ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. നിങ്ങൾക്കറിയുമോ, ഈ ഷാഫഈ മദ്ഹബിന്റെ ആളുകളാണെന്ന് പറയുന്ന സമസ്തകൾ, ഇരു സമസ്തകളും പോളിയ വാദം അംഗീകരിക്കുന്നില്ല. ഇരു സമസ്തകൾ ആ വാദം അംഗീകരിക്കുന്നില്ല. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്. എത്ര ഖേദകരമാണ്! കാരണം തൗഹീദിന്റെ ആളുകൾ അവരായിരുന്നു ഈ വിഷയത്തിൽ ഹക്കിന് അവകാശപ്പെട്ടവർ. ഹക്കായ ഒരു വാദം ശിർക്കും കുഫറും ബിദഅത്തും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കക്ഷി പറയുക, അല്ല, അത് അവർക്ക് അവകാശപ്പെട്ടതല്ല. നമ്മുടെ സഹോദരങ്ങൾ, തൗഹീദ് പ്രചരിപ്പിക്കുന്ന തൗഹീദിന്റെ ആളുകളായ നമ്മുടെ സഹോദരങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് വാദം. അവരത് സ്വീകരിക്കണം. ഈ പരിപാടി നിർത്തണം. അതായത് നേരത്തെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ കാണൂല എന്ന് പറയുന്ന പരിപാടി അവസാനിപ്പിക്കേണ്ടതാണ്. അതാണ് ഭിന്നിപ്പിനുള്ള കാരണം. മറിച്ച് കാണാൻ വിടുക. കാണുകയില്ല എന്ന് കണക്ക് പറഞ്ഞ ദിവസം കണ്ട എത്രയോ അനുഭവങ്ങൾ പല നാടുകളിലും ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ആ വിഷയത്തിൽ തർക്കമുണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. നോമ്പ് അപ്പുറത്തായത് ഒരു കൂട്ടർ കണ്ടു എന്ന് പറഞ്ഞു, ഒരു കൂട്ടർ അത് അംഗീകരിക്കാതെ എടുത്തില്ല. നോക്കൂ, അതേ ഏകദേശം ആ വർഷങ്ങളിൽ തന്നെ അറബ് നാടുകളിൽ ഇതുപോലെ അവിടെയും ഈ കണക്കിന്റെ ടീമുണ്ട്. എന്നാൽ അൽഹംദുലില്ല, അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് സൗദി അറേബ്യയും അവിടെ കണ്ടാൽ എടുക്കുന്ന ബാക്കി ഗൾഫ് രാജ്യങ്ങളും ഒന്നും കണക്കിന്റെ അടിസ്ഥാനത്തിലല്ല. അവരെല്ലാം തികച്ചും കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ. എന്നാൽ കണക്ക് നോക്കി പറയുന്ന ചില ഏജൻസികളുണ്ട്, ചില ആളുകൾ. അവർ സ്വതന്ത്രമായി പറയും കാണൂല. അവർ ഒരു വർഷം ഇതുപോലെ കാണുകയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. എന്താ സംഭവിച്ചെന്നറിയോ? ഒരുപാട് മനുഷ്യന്മാർ കണ്ടു, ഒരുപാട് ആളുകൾ ലൈവായി കണ്ടു. നോക്ക് എന്ന് പറഞ്ഞ ആളുകൾ വഴികളിലും അതുപോലെ പരസ്യമായ സ്ഥലങ്ങളിൽ കണ്ടു. അത്രയും ആ കാര്യം അറിയപ്പെട്ടു. മാം ഇബ്നു ബാസ് അക്കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഷേഖ് ലുഹൈദാൻ ഹഫളഹുല്ലാ അദ്ദേഹം അത് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഷെയ്ഖ് ബക്കർ അബൂ സയ്യിദ് അദ്ദേഹത്തിന്റെ ഫിഖ്ഹുൻ നവാസിൽ ആധുനിക കാലത്ത് ഇതുപോലുള്ള മസ്അലകളിലുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന കിതാബിൽ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു ഈ സംഭവം. ഇത് ഇവരുടെ ഈ കണക്ക് വന്നിയാണ് അഥവാ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവാണ്. കാരണം അത് തെറ്റി, കാണില്ല എന്ന് പറഞ്ഞു, എന്നാൽ ആളുകൾ കണ്ടു. നമ്മളോടൊരു സഹോദരൻ പറഞ്ഞിട്ടുണ്ട്, കാണില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കണ്ടത്, അദ്ദേഹം ഫോണിൽ പറയുന്നത് ഞാനിതാ കാണുന്നു, നിങ്ങൾ എന്ത് കാണില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സഹോദരങ്ങൾ, ഇത് ഈ കണക്കുകൾ വന്നിയാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ചതിലേക്ക് നമ്മൾ മടങ്ങുക. അതാണ് അതിനുള്ള പരിഹാരം. എന്താണത്? കാഴ്ച മാത്രം അടിസ്ഥാനമാക്കുക. ശാബാനിൽ നമ്മൾ വളരെ നല്ല നിലക്ക് നോക്കുക, റമദാനിൽ നോക്കുക. അതാ ഈ വർഷവും അതേപോലത്തെ പ്രശ്നം ഉണ്ടായി. ഒരു കൂട്ടർ നേരത്തെ അങ്ങ് പ്രഖ്യാപിച്ചു, അവരാദ്യം കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ ശാബാൻ ഒട്ടു നോക്കിയില്ല, ശാബാൻ തുടങ്ങുന്നത് ഒട്ടും നോക്കിയില്ല. എന്താ കാരണം? അവരുടെ കലണ്ടർ പ്രകാരം ശാബാൻ ഇന്ന അവസാനം തുടങ്ങുന്നത് അന്ന് തീരുമാനിച്ചു. എന്നിട്ട് റമദാനാകുമ്പോൾ പറയുന്നു, എന്ത്, നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഭിന്നിച്ചില്ല, കണ്ടതുകൊണ്ട് അത് നോമ്പ് ഒരുമിച്ചായി. സഹോദരങ്ങൾ, അതൊരിക്കലും ഈ വാദം തെറ്റാണ്, ഇത് പാടില്ലാത്ത നേരത്തെ പ്രഖ്യാപിക്കുകയെന്ന്. ചില കൂട്ടരിറങ്ങിയിരിക്കുന്നു ഇപ്പോ കണ്ട ആളുകൾക്ക് എതിരിൽ സംശയം ജനിപ്പിക്കുക, എന്താണ് കാപ്പാട് മാത്രം ഒരു കാണൽ, എന്താണ് അവിടെ ഇത്ര കാലം കണ്ടിട്ട് ഒരു ഫോട്ടോ പോലും വരാത്തെന്നൊക്കെ ചില ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു. എത്ര ഗൗരവകരമായ തെറ്റാണെന്നറിയത്. മുസ്ലിമീങ്ങളുടെ ഇബാദത്തിൽ തഷ്കീഖ്, സംശയം ജനിപ്പിക്കുക എന്നത് കടുത്ത തെറ്റാണ്. ഫിത്ര ഉണ്ടാക്കാനാണത്. ആരാണ് ഇങ്ങനെ ചോദിക്കാൻ? ആരാ കണ്ടത്? കണ്ടവരെ ചോദ്യം ചെയ്യുക. ഇവരൊക്കെ അവന്റെ റൂമിലിരുന്ന് ടി വി നോക്കിയിരിക്കാം, അവിടെ ആളുകൾ അത് കാണാൻ വേണ്ടി പോകുന്ന ആളുകളെ കുത്തി പറയാം, അവരെ പരിഹസിക്കുക, പാടില്ലാത്തതാണ് സഹോദരൻ. മുസ്ലിങ്ങളുടെ ഇബാദത്തിൽ ശക്കുണ്ടാക്കാൻ, തഷ്കീസ് സംശയം ജനിപ്പിക്കുക എന്നത് പാടില്ലാത്തതാണ്. ഫോട്ടോ ഉണ്ടെന്ന് ചോദിക്കുന്നു, ഫോട്ടോ കാണിച്ചു വിശ്വസിക്കുമോ? എന്തൊക്കെ ഫോട്ടോ ഉണ്ടാക്കാം? ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കണം അത്രേ, മുസ്ലിമിന്റെ സാക്ഷ്യം പോരത്രേ. സഹോദരൻ, ഇതൊക്കെ തെറ്റായ ദീനിൽ പാടില്ലാത്ത നിലപാടുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ശരിയായ നിലപാടിലേക്ക് വരേണ്ടത് ആരാണ്. സാധാരണക്കാർക്ക് ഇതിൽ റോളില്ലല്ലോ. എന്നെ നിങ്ങളെ പോലത്തെ സാധാരണക്കാർക്ക് ഇതിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ടൊന്നും നടക്കാനില്ല. മറിച്ച് മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരായി അറിയപ്പെടുന്ന ചിലർ, അതിന് യോഗ്യത ഉണ്ടോന്നുള്ള വളരെ കാര്യം. ശരി, അവിടെ എത്തിയിട്ടുണ്ടല്ലോ, ആ പോസ്റ്റിൽ എത്തിയിട്ടുള്ള ആളുകളാണ് ഇതിൽ ഈ ഇങ്ങനെയുള്ള തെറ്റായ തീരുമാനങ്ങൾ തിരുത്തേണ്ടത്. കാരണം സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തേ ഉള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താ, അസ്സൗമു യൗമ തസൂമൂൻ വൽ ഫിത്റു യൗമ തുഫ്തിറൂൻ, നോമ്പെന്നാൽ നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസമാണ്, പെരുന്നാളെന്നാൽ നിങ്ങൾ പെരുന്നാളാക്കുന്ന ദിവസമാണ്. അഥവാ ഈ ഭീഷ വിഷയത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുതെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ തീരുമാനമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠമാണ്. അതുകൊണ്ട് തന്നെയാണ് വേറൊരു വാദമുണ്ട് ഈ വിഷയത്തിൽ, അതും തികച്ചും തെറ്റാണ് നമുക്ക് പറയാനുള്ളത്. അതെന്താ? നാട്ടുകാർക്ക് വിരുദ്ധമായി എടുക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഹദീസുകളിൽ വ്യക്തമായി തെളിഞ്ഞിട്ടുള്ളതാണ് ഓരോ നാട്ടിലും ഓരോ കാഴ്ചയുണ്ട് എന്നത്. സഹീഹ് മുസ്ലിമിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഖുറൈദ് എന്ന അടിമ, അദ്ദേഹം ഷാമിൽ ചെന്നു. ഷാമിൽ മുആവിയ റളിയല്ലാഹു അൻഹു മാസം നേരത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഷാമിൽ വന്ന് ചെന്ന് തിരിച്ചു വന്നപ്പോൾ മദീനയിൽ ഒരു ദിവസം വൈകിട്ടാണ്. അപ്പൊ അവിടെ ഇങ്ങനെയാണ് മാസം, നമുക്കതിനനുസരിച്ച് എടുത്തുകൂടെ എന്ന് ചോദിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചത്. ആരാണ് പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇമാം അന്നവവി ആ ഹദീസിന് തലക്കെട്ട് കൊടുത്തു, ബാബു ലികുല്ലി ബലദിൻ റുയ്യ, ഓരോ നാട്ടിനും അവരുടേതായ കാഴ്ചയുണ്ട്. അപ്പൊ സഹോദരങ്ങൾ, അതിൽ നാട്ടുകാരോട് നമ്മൾ ഭിന്നിക്കാതിരിക്കുക, അതാണ് അതിൽ ശരി. നാട്ടുകാരോട് ഭിന്നിക്കാതിരിക്കുക, മുസ്ലിമീങ്ങളോട് ഭിന്നിക്കാതിരിക്കുക എന്നതാണ് അതിൽ ശരി. അപ്പൊ ചില ആളുകൾ വേറെ ചില ചോദ്യം കൊണ്ടുവരും, ഏതാ നാടിന്റെ പരിധി, എത്ര കിലോമീറ്ററാണ്, എത്ര കിലോമീറ്റർ കഴിഞ്ഞ അടുത്ത നാടാവും. ഓരോ നാടും എത്ര കിലോമീറ്റർ എന്ന് അള്ളാഹുവിന്റെ കിതാബിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലുണ്ടോ? ഉണ്ടാവില്ലല്ലോ. നാടെന്നാൽ നാട്ടിലെ ഉറുഫ് അനുസരിച്ചാണ് നാട്, നാട്ടുകാർ തീരുമാനിച്ചതാണ് നാട്. സഹോദരങ്ങൾ, ഏറ്റവും ഹൈർ എന്താ? ഇപ്പൊ നമ്മുടെ ജില്ലയിൽ ഇന്ന് പെരുന്നാൾ എന്ന് മുസ്ലിമുകളെല്ലാവരും തീരുമാനിച്ചു, അടുത്ത ജില്ലയിൽ വേറെ. നമുക്ക് ഹൈർ നമ്മുടെ നാട്ടുകാരെ വെച്ചെടുക്കലാണ്. കാരണം എന്താ? ആ അതൊരു ഭിന്നിപ്പല്ല, അതൊരു ഭിന്നിപ്പല്ല. നമ്മളപ്പോ അറേബ്യൻ നാടുകളിൽ ഒരു പെരുന്നാൾ ഒരു ദിവസമായി, ഇപ്പുറം വേറൊരു ദിവസമായി, നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പോകണം വെച്ചാൽ നമ്മൾ പറയുന്ന അവിടെ എപ്പോഴാണ് പെരുന്നാള്? നാളെ. ആ ശരി, ഇവിടെ ഇന്നാണ്. അത്രേ അതിലുള്ളൂ, കഴിഞ്ഞു. അതേസമയം ഒരു നാട്ടിൽ എന്റെ വീട്ടിൽ ഇന്ന് പെരുന്നാൾ, അപ്പുറത്തെ വീട്ടിൽ നാളെ പെരുന്നാളാവുമ്പോഴോ? അത് ആ രസത്തിലായിരിക്കില്ല. അത് അതിന്റെ പിന്നിലൊരു ശത്രുതയുമുണ്ട്, അതിലൊരു ഒരു രസക്കേടുണ്ട്. ഇപ്പൊ സഹോദരങ്ങൾ, ഇതിൽ ഭിന്നിപ്പ് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ശരിയാണ്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ലോകത്തെല്ലായിടത്തും മുസ്ലിമീങ്ങൾ ഒരേപോലെ നോമ്പും ഒരേപോലെ പെരുന്നാളും ആക്കാൻ സാധിച്ചാൽ അതാണ് ഖൈർ. സാധിക്കൂല എന്നുള്ളത് വേറെ കാര്യം. കാരണം ഇവിടെ പകലാവുമ്പോൾ അപ്പുറത്ത് രാത്രിയാകുന്ന നാടുകളുണ്ട്. പക്ഷെ പരമാവധി അങ്ങനെ ആക്കാൻ സാധിച്ചാൽ അതാണ് ഖൈർ. പക്ഷെ അത് നമുക്കാക്കാൻ കഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാരായ നമുക്കതിൽ റോളില്ല. എന്നാൽ അങ്ങനെ ആകലാണ് ഖൈർ. അങ്ങനെ ആയില്ലേ, നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ നാട്ടുകാരോട് കൂടെ എടുക്കുക. ചില ആളുകൾ ഇമാം അൽബാനിയുടെ പേരിൽ വ്യക്തമായി കളവ് പറയുന്നു ഈ വിഷയത്തിൽ. അൽബാനി പറഞ്ഞിട്ടുണ്ട്, പിന്നെ മുസ്ലിം എവിടെയെങ്കിലും കണ്ടാൽ അവിടെ അനുസരിച്ച് എടുക്കണം. അതുകൊണ്ട് സൗദി അറേബ്യയിൽ കണ്ടാൽ നമ്മൾ അതിനനുസരിച്ചാണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ ഇമാം അൽബാനി ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബുകൾ സിൽസിലത്തുൽ ഹദീസ് സഹീഹയിൽ വേറെയും കിതാബുകൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞതാണ്, ഇങ്ങനെയാണ് വേണ്ടത്. ശരി, മുസ്ലിമുകൾ എല്ലായിടത്തും ഒരുമിച്ചാണ് എടുക്കേണ്ടത്. പക്ഷെ അങ്ങനെ അല്ല ആയത്, അങ്ങനെ അല്ല നടക്കുന്നത്. കൂട്ടിക്കോ, ഒരു നാട്ടിൽ വേറെ, സൗദി അറേബ്യയിൽ വേറെ. അപ്പൊ ആ നാട്ടുകാർ എന്ത് ചെയ്യണം? ആ നാട്ടുകാർ ഒന്നിച്ചിട്ടാണ് എടുക്കേണ്ടത്. അതിൽ വേറെ ഭിന്നിപ്പുണ്ടാക്കരുത്. അത് അദ്ദേഹം ആഗ്രഹിച്ച, പണ്ഡിതന്മാർ ആഗ്രഹിച്ച ഐക്യത്തിനെതിരാണ്. അത് വേറെ ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ, ഗൾഫ് നാടുകൾ കണ്ടാൽ, സൗദി അറേബ്യയിൽ കണ്ടാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ കണ്ടാൽ എല്ലാ സ്ഥലത്തും എടുക്കണം എന്ന് പറയുന്നത് അങ്ങനെയല്ല. മറിച്ച് നമ്മൾ അതിൽ ഭിന്നിപ്പുണ്ടാക്കാതെയാണ് പോകേണ്ടത്. അതുപോലെ തന്നെ കണക്ക് ഇതിൽ അടിസ്ഥാനമാക്കുക എന്നത് തികച്ചും തെറ്റാണ്. കാഴ്ചക്ക് മാത്രമേ ഇതിൽ സ്ഥാനമുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നമ്മെ പഠിപ്പിച്ച രീതി. ഭിന്നിപ്പില്ലാതെ പോകാൻ വേണ്ടുന്ന കാര്യം അതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കുക, നോമ്പും പെരുന്നാളും അതുപോലെ ഈദും ഒക്കെ വരുമ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നേക്കുക. നമ്മൾ സംസാരിച്ചിട്ട്, നമ്മൾ ഒച്ചയിട്ടിട്ട്, നമ്മൾ മെസ്സേജ് അയച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല, ഒന്നും നടക്കാനില്ല. വെറുതെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മുസ്ലിമീങ്ങളുടെ ഇബാദത്തിൽ അവർക്ക് തന്നെ സംശയം തോന്നുന്ന, അവരുടെ ദീനിനെ കുറിച്ച് തന്നെ അവർക്ക് ഒരുതരം സംശയം ഉണ്ടാക്കുന്ന ഏർപ്പാടാണിത്. അതുകൊണ്ട് അതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ തർക്കിക്കാതിരിക്കുക, ഹക്ക് മനസ്സിലാക്കുക. മുസ്ലിമീങ്ങളുടെ ഐക്യത്തിനു വേണ്ടി, ഖൈറിനു വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ ആലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതുബ് ഇലൈക.